ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ടു അജൈൽ മലയാളി. ജീവിതത്തിൻ്റെ പർപ്പസ്, വാട്ട് ഈസ് ദ പർപ്പസ് ഇൻ ലൈഫ്, അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന്. ഒരു ദിവസം കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഏതൊരു പോസ്റ്റിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ്, അതിനെപ്പറ്റി പറയൂ, പർപ്പസ് ഇൻ ലൈഫിനെ കുറിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെങ്ങനെയാ, ഇപ്പോൾ പർപ്പസ് ഇൻ ലൈഫിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എങ്ങനെയാ, അത് പറയാൻ എനിക്കെന്താ യോഗ്യത എന്നുള്ള കാര്യമൊക്കെ ഞാൻ ആലോചിച്ചു. ചിലപ്പോൾ എനിക്ക് പർപ്പസ് ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ട് ആ വ്യക്തി ചോദിച്ചായിരിക്കാൻ മതി. പക്ഷെ നമ്മളുടെ മുമ്പിലൊക്കെ ഉള്ളൊരു വലിയൊരു ചോദ്യമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ പർപ്പസിൻ്റെ മലയാളം അർത്ഥം എന്താണെന്നുള്ളത് നോക്കണം. ആദ്യം വെച്ച് ലക്ഷ്യം, ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾസാണ്. അപ്പം നോക്കുമ്പം ഉദ്ദേശം എന്നുള്ളതുണ്ട്, മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്നാണ്. വലിയ വലിയ കാര്യങ്ങളാണ്, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്, ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്. പക്ഷെ എന്നാലും ഇന്നത്തെ കാലത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ വെറുതെ അങ്ങ് ചോദിക്കാം ഇൻ്റർനെറ്റിൽ. ഇതിനെപ്പറ്റി ധാരാളം ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, ധാരാളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ചാറ്റ് ജിപിടിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ട്, നല്ല ഉറപ്പോട് കൂടിയിട്ട് ചാറ്റ് ജിപിടി ഉത്തരം കിട്ടിത്തരും. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമായി മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തു, എന്തായാലും ചാറ്റ് ജിപിടിൻ്റെ അടുത്ത് പോയി ചോദിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എന്നോട് ആൾക്കാർ ചോദിക്കുമ്പം ഏറ്റവും നല്ലത് ചാറ്റ് ജിപിടിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ചാറ്റ് ജിപിടിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ 10 വഴി പറഞ്ഞുതരാൻ പറഞ്ഞു, ഗിവ് മീ 10 ways ടു ഫൈൻഡ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ് എന്ന്. ചാറ്റ് ജിപിടി അതാ കിടക്കണം. അത് ഭയങ്കര രസമാണ് ചാറ്റ് ജിപിടിയുടെ ഉത്തരം, ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ചാറ്റ് ജി പി ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ചാറ്റ് ജി പി ടി ഉത്തരം. 10 വഴികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനത് നമുക്ക് ഓരോന്നിലൂടെ പോവാം. ഇറ്റ് ബി എ വെരി ഇൻട്രസ്റ്റിംഗ് എക്സസൈസ്. ഫൈൻഡിങ് ദ പേർപ്പസ് ഓഫ് ലൈഫ് ഇസ് എ പേഴ്സണൽ ആൻഡ് ഇവോൾവിങ് ജേർണി. അത് ഭയങ്കര സ്ഥിരമായിട്ടുള്ള സാധനം. അതായത് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടെത്തുക എന്നുള്ളത്, നിങ്ങൾക്ക് എന്നോടും പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം കണ്ടെത്തുന്നത് എൻ്റെ വളരെ വ്യക്തിപരമായി പേഴ്സണലായിട്ടുള്ള ഒരു ഇവോൾവിങ് ജേണിയാണ്. അതായത് ഒരു 20-ാം വയസ്സിൽ ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല 30-ാം വയസ്സിലും 40-ാം വയസ്സിലും. കാരണം ഞാൻ അത് വായിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്, എൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ്, പേർപ്പസ് എന്താണെന്നുള്ളതൊക്കെ മാറി 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 മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് 50-കൾ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്ന് ഞാൻ പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ്. പക്ഷെ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത് വഴികൾ ചാറ്റ് ജി പി ടി നമ്മളോട് പറഞ്ഞതിൽ കൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരല്ല, ഞാൻ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ഒന്ന് ചെയ്യാം എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടെത്താൻ. എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടെത്തിയ ഒരു മനുഷ്യനൊന്നല്ല ഞാൻ, അത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമയത്തും കഴിഞ്ഞ എത്രയാണ് 30-40 വർഷമായിട്ട് ഞാൻ പ്രോബബ്ലി എൻ്റെ ഒരു 10-12 വയസ്സ് തൊട്ട് നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണിത്, എന്താണിത് എന്നുള്ളത്. അപ്പം നമുക്കൊന്ന് ലൈവായിട്ട് ഇതൊന്ന് നോക്കാം. നിങ്ങളും അതുമായി ചിന്തിച്ചു നോക്കൂ. അപ്പം ഫസ്റ്റ് ദേഹം പറയണത്, ദേഹം എന്ന് പറയുന്ന സമയത്ത് സ്ത്രീയാവാം, പുരുഷനാവാം, ട്രാൻസ്ജെൻഡർ ആവാം, എന്തു ആവാം കേട്ടോ. ചാറ്റ് ജി പി ടിക്ക് പോലും ഒരു ജെൻഡർ കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഞാനങ്ങനെ ഇയാൾ ദേഹം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു പുരുഷനെ ഉദ്ദേശിക്കുന്നു, സ്ത്രീയെ കൺസിഡർ ചെയ്തില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട, ഞാനങ്ങനെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ്, അത് നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക. ഞാനത് ഇംഗ്ലീഷിലുള്ളത് വായിക്കാം, അപ്പോൾ അത് കഴിഞ്ഞിട്ട് മലയാളത്തിലേക്ക് നമ്മൾ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു രസം. ടേക്ക് ടൈം ടു ഇൻട്രോസ്പെക്ട് ആൻഡ് അനലൈസ് യുവർ വാല്യൂസ്, പാഷൻസ് ആൻഡ് സ്ട്രെങ്ത്സ്. കൺസിഡർ വാട്ട് ആക്ടിവിറ്റീസ് മേ മേക്ക് യു ലൂസ് ട്രാക്ക് ഓഫ് ടൈം ആൻഡ് വാട്ട് ബ്രിങ്സ് യു എ സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ്. രസമാണ്, നമ്മളുടെ സമയത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുക എന്നുള്ളത് അതൊരു സെൽഫ് റിയലൈസേഷൻ്റെ ഭാഗമാണ്. അതായത് എൻ്റെ വാല്യൂസ്, എൻ്റെ മൂല്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, എൻ്റെ പാഷൻസ്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, എൻ്റെ സ്ട്രെങ്ത്സ് എന്താണ്, എൻ്റെ ശക്തികൾ എന്താണ്, എൻ്റെ കഴിവുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ. എന്നിട്ട് എനിക്ക് സമയം പോകുന്നത് അറിയാതെ, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ സമയം പോകുന്നത് അറിയാതിരിക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നോക്കുക. എനിക്കൊരു ഒരു സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ്, എന്തൊക്കെയോ അച്ചീവ് ചെയ്തു എന്ന് തോന്നുന്നത് ഏത് സമയത്താണ്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ സെൽഫ് റിയലൈസേഷൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്നത്. എന്താണ് എൻ്റെ മൂല്യങ്ങൾ, എൻ്റെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം ചിലപ്പോൾ പറയാൻ പറ്റില്ല. എൻ്റെ മൂല്യങ്ങളിൽ വളരെ, ഞാൻ ധാരാളം കള്ളം പറയുന്നൊരു മനുഷ്യനായിരുന്നു. അതായത് എനിക്ക് കള്ളം പറയുക എന്ന് പറഞ്ഞാൽ ഒരാവശ്യവും അനാവശ്യമായിട്ട് കള്ളം പറയാം. അത് അതിന് കാരണം എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഞാൻ എൻ്റെ കഴിവുകേട് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എനിക്കില്ലാത്ത കടമുണ്ട് എന്ന് പറയുക, എനിക്ക് അതായത് എനിക്ക് കഴിവില്ലാത്തത് കൊണ്ട് നേടാൻ കഴിയാത്തത് വേറെ വല്ല കള്ളത്തരവും പറഞ്ഞിട്ട് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ള സംഭവം എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൂല്യം എന്ന് പറയുന്നത്, പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് മാറി കഴിഞ്ഞാൽ കള്ളം പറയരുത് എന്നുള്ളതാണ്. തെറ്റുപറ്റ ഞാൻ പൂർണ്ണമായി ശരിയെന്ന് വിചാരിക്കുന്ന, സത്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നിരിക്കും. പക്ഷെ അത് കള്ളം ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ. അതുകൊണ്ട് ദോഷങ്ങളുണ്ട്, അതുകൊണ്ട് ഗുണങ്ങളുണ്ട്. ഉറങ്ങാൻ പറ്റും ഭയങ്കര ഇതായിട്ട്. അതായത് ആരെങ്കിലും എന്നോട് നീ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെയോ പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല അത് പറയാൻ വഴിയില്ലല്ലോ. കാരണം നമുക്ക്, നമ്മൾ സത്യമേ പറയൂ, അല്ലെങ്കിൽ നമുക്കൊരു സമയത്ത് അറിയുന്ന കാര്യങ്ങളെ നമ്മൾ പറയൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഫ്രീ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു വാല്യൂൻ്റെ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ബാക്കി വാല്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പം ഒന്ന് പറയാം, ഇത് എനിക്കും സമയമെടുത്ത് അനലൈസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇതൊക്കെ കേട്ടോ. പാഷൻ, എന്തിലാണ് എനിക്ക് താല്പര്യമുള്ളത്? എനിക്ക് കുറേ ഇങ്ങനെ ആൾക്കാരോട് സംസാരിച്ച് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഭയങ്കര പാഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ടെക് വർക്ക് എന്നൊക്കെ മാറിയിട്ട് ശരിക്ക് അങ്ങനത്തെ ഒരു ജോലിയിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു പ്രോബബ്ലി ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ നമ്മളെയൊക്കെ വിചാരിച്ച മാതിരിയല്ല നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പഠിക്കണം താല്പര്യമുള്ള സാധനം. ഈ പാഷനൊന്നും അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ ചെറുതാകുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ്, ഇവനെ എന്നാണ് വായ തുറന്ന് അടക്കില്ല എന്നുള്ള രീതിയിൽ നമ്മളെ കളിയാക്കുക എന്നുള്ളതല്ലാണ്ട് അതുകൊണ്ട് വർത്തമാനം പറഞ്ഞിട്ട് നമുക്കൊരു പ്രൊഫഷൻ ഉണ്ടാവാമെന്നോ മീഡിയ അങ്ങനത്തെ സംഭവമൊന്നും 90s തുടക്കത്തിൽ ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്ന സമയത്ത് മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ ദൂരെ എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അഭിനയം, സിനിമ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പക്ഷെ അതിലൊക്കെ അങ്ങനെയൊന്നൊരു വഴിയിൽ കൂടെ എൻ്റെ പാഷൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എൻ്റെ പാഷൻ ആയിരിക്കില്ല. ചിലപ്പോൾ ഇന്ന് എനിക്ക് അത് വേണം തോന്നുമായിരിക്കും. അന്ന് എൻ്റെ പാഷനാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് ഞാൻ അതിലേക്ക് പോകാമെന്നുള്ളത്. ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇതെൻ്റെ ഒരു പാഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതായത് നമ്മളൊരു ഒരു ടോപ്പിക് എടുക്കുന്നു, ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നു, അതിൽ കൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കോച്ച്, ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ്. അതിന് ഞാൻ ഒരു കണക്കിന് ലക്കിയാണ് കേട്ടോ. എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടും ഞാനൊരു അജൈൽ കോച്ചാണ്, ടീമുകളുമായി സംസാരിക്കുന്നതാണ്. ഇടയ്ക്ക് ലേശങ്ങൾ കുറച്ചൊരു തത്വചിന്തയും എന്താ ഫിലോസഫി ആവുന്നു എന്നുള്ളതിൻ്റെ കുറേ ഒരു പരാതി കേൾക്കാറുണ്ടെന്നുണ്ടെങ്കിലും, കം ടു ദ പോയിൻ്റ് എന്ന് പറയാറുണ്ടെന്നുണ്ടെങ്കിലും എനിക്കിഷ്ടമുള്ളൊരു ജോലിയാണ് ഈ കോച്ചാവുക എന്നുള്ളത്. അതെൻ്റെ ഒരു പാഷൻ്റെ ഭാഗമാണ്. പിന്നുള്ളത് സ്ട്രെങ്ത്, എൻ്റെ കഴിവുകൾ എന്താണുള്ളത്. എൻ്റെ കഴിവില്ലായ്മ പലതും ഉണ്ട് കേട്ടോ. എനിക്ക് കുറേ കാര്യങ്ങളിൽ, ഞാനൊരു ടെക് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള എൻ്റെ ധാരണ കുറവാണ്. അത് താല്പര്യമില്ലാത്തതുകൊണ്ട്, താല്പര്യക്കുറവ് കാരണം കൊണ്ട്, അല്ലാണ്ട് ടെക്നോളജി എന്തോ ആർക്കും പഠിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാധനം ആയതുകൊണ്ടൊന്നുമല്ല, എനിക്കതിനോടുള്ള താല്പര്യക്കുറവുള്ളതുകൊണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ഫീൽഡിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശമ്പളം കിട്ടുന്നത് ആ ഫീൽഡിലാണ് എന്നുള്ള ഒരു കാരണം കൂടിയാണ് അതിൻ്റെ. ബട്ട് ഐ തിങ്ക് വെൻ ഐ ലുക്ക് ഇൻ ടു മൈസെൽഫ്, ആൾക്കാരോട് സംസാരിക്കാനും ചില കാര്യങ്ങൾ പറഞ്ഞ് സിമ്പിളായി മനസ്സിലാക്കി കൊടുക്കാനും ഉള്ളൊരു കഴിവുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പം ഈ സംഭവങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു സാധനം എനിക്ക് ഇതാണ് എൻ്റെ സെൽഫ് റിഫ്ലക്ഷനിൽ. നല്ല കാര്യങ്ങൾ മാത്രമല്ല, എൻ്റെ ദോഷങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പഠിക്കുന്നില്ല, ചില സാധനത്തിൽ എനിക്ക് ഫോക്കസ് ഇല്ല, എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. ഞാൻ ഹിഡൻ പൊട്ടൻഷ്യൽ എന്നുള്ള പുസ്തകത്തിൽ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ധാരാളം കഴിവുകളുടെ കാര്യം പറയുമ്പോൾ ധാരാളം അതിൻ്റെയൊക്കെ രണ്ടിരട്ടി കഴിവുകേടും എനിക്കുണ്ട് കേട്ടോ. ആ കഴിവുകേട് എൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പ്രശ്നമാക്കുന്നു, ഇല്ലെങ്കിൽ അത് പ്രശ്നമാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് റിയലൈസേഷൻ, നമ്മളുടെ മൂല്യങ്ങളും നമ്മളുടെ കഴിവുകളും അതേപോലെ നമ്മളുടെ പാഷൻസും നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കുക എന്നുള്ള, അതെന്താണെന്നുള്ളത് എഴുതി വെക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെ ചാറ്റ് GPT പറയുന്ന ആദ്യത്തെ സംഭവം. രണ്ടാമത്തത് എക്സ്പ്ലോർ യുവർ ഇൻട്രസ്റ്റ്. അത് നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നത്, നമ്മളുടെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത്. അതിൽ അവർ പറയുന്ന ആക്ടിവിറ്റീസ്, ഹോബീസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡിസ്കവർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു കാലത്തൊക്കെ, ഞാൻ വളരുന്ന കാലത്ത് എല്ലാവരും എന്തായിരുന്നു, സ്റ്റാമ്പ് കളക്ഷൻ. അപ്പം ഞാൻ കളക്ട് ചെയ്യും, ഞാനും. അപ്പോൾ എനിക്ക് സ്റ്റാമ്പുണ്ട്, എനിക്ക് ഇത്ര സ്റ്റാമ്പുണ്ട്, എനിക്ക് ആ സ്റ്റാമ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമ്പാരിസൺ നമ്മളുള്ള ഒരു ഹോബി ആയിട്ടൊന്നും ഞാൻ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനെന്തോ ഭയങ്കരനാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, എനിക്കും ഒരു ഹോബി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്തു എന്നുള്ളതല്ലാണ്ട് അതെൻ്റെ ഒരു ഹോബിയായിട്ട്, കാരണം എന്താ വെച്ചാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. സംഗീതം എനിക്കൊരു ഹോബിയാണോ? എനിക്ക് സംഗീതം, എനിക്ക് ഞാനൊരു അപ്പോൾ തന്നെ ഒരു യുക്കലേലി മേടിച്ച് വെച്ചിട്ടുണ്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ട്, ഇതുവരെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. പാട്ട് ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, പാട്ട് പാടണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, കഴിവില്ല. അപ്പം ഇൻട്രസ്റ്റുകൾ ഉണ്ട്, ആ ഇൻട്രസ്റ്റുകൾ. ഇപ്പം സിനിമ കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഇൻട്രസ്റ്റ്. ഇന്ന് ധാരാളം സിനിമകൾ ഉള്ളതുകൊണ്ട് ചിലപ്പം സിനിമകൾ കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് അധികം വരുന്നില്ല. കാരണം നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് വളരെ സ്കേർസായിട്ട് അധികം ഇല്ലാത്ത സമയത്ത് നമ്മൾ പോയി കാണുന്നതിനുണ്ടാവുന്നൊരു സുഖം, നമ്മളുടെ വിരൽത്തുമ്പിൽ ഒരു ഞെക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന സമയത്ത് അത് കാണാനുള്ള സമയവും സൗകര്യവും സാവകാശവും സുഖവും കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട്, പുതിയ പുതിയ ഇൻട്രസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പം എനിക്ക് കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെഫായി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിനോട് ഇൻട്രസ്റ്റ്. ഞാൻ മനസ്സിലാക്കിയൊരു സാധനം, എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള സംഭവം ഞാൻ എൻ്റെ ഒരു പ്രൊഫഷനാക്കാൻ വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് ഞാൻ അതിനുവേണ്ടി സമയം ചിലവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് ഇൻട്രസ്റ്റ് അല്ലാതെ മാറുന്ന ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യുക ഇൻട്രസ്റ്റ് നമ്മളുടെ പർപ്പസ് കണ്ടെത്താൻ സഹായിക്കുന്നവരാണ്. അടുത്ത സെറ്റ് ഗോൾസ്, ലക്ഷ്യങ്ങൾ, ഗോൾസിൻ്റെ ലക്ഷ്യങ്ങൾ എന്നാണ്. ഷോർട്ട് ടേം ലോങ് ടേം ഗോൾസ് വളരെ ആവശ്യമാണ്. ഒരു 5 വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ട്, നമ്മൾ 1 വർഷത്തിൽ 1 മാസത്തിൽ 1 ആഴ്ചയിൽ. അജൈലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഇറ്ററേറ്റീവ് ഡെവലപ്മെൻ്റ് എന്ന് പറയും. അതായത് 2 ആഴ്ചയുടെ ഒരു ടൈം ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പം ഒരു ഞായറാഴ്ചയാണ് നിങ്ങളിത് കാണുന്നത്, അല്ലെങ്കിൽ ഞായറാഴ്ച തിങ്കളാഴ്ച മുതൽ ഈ ഞായറാഴ്ച തൊട്ട് അടുത്ത 2 ആഴ്ചത്തേക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കുക. എന്നിട്ട് അത് ഇന്നതാണ് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അത് ചെയ്യുക. അപ്പോൾ ഒരു ഷോർട്ട് ടേം ഗോള് വയ്ക്കുക എന്നുള്ളത്. അങ്ങനെ ആഴ്ചകളുടെ ഷോർട്ട് ടേം ഗോള്, പിന്നെ ക്വാർട്ടർലി. എല്ലാ കമ്പനികളും എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനത്തെ ഗോൾസ് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഗോളുകളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങുന്ന കാലത്ത് എനിക്ക് ഗോളുകളുണ്ടായിരുന്നു, കുറേ വ്യൂവേഴ്സ് വേണം അതൊക്കെ. അപ്പോൾ ഈ ഒരു അജൈൽ മലയാളി എന്നുള്ള ചാനലിന് ഗോളുകളുണ്ടോ എന്നുള്ളത് നോക്കാം. എനിക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ, കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടാകും. പക്ഷേ ഇതൊരു 1 മില്യൺ ആക്കുക എന്നൊരു ഗോൾ ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെച്ചിട്ടില്ല. കാരണം അത് പിന്നെ വേറെ രീതിയിൽ കുറേ ഫോക്കസ് വർക്ക് ആവശ്യമുണ്ട്, അതിനെനിക്ക് സമയമില്ല എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ ആൾക്കാർക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ഗുണമുണ്ടാവുക എന്നുള്ളത് എൻ്റെ ഒരു ഗോളാണ്. അപ്പോൾ ആ ഒരു ഗോളിൽ ചിലപ്പം ചില വീഡിയോകൾ ആൾക്കാർക്ക് ഇഷ്ടമില്ലാണ്ട് വരും. ചിലപ്പം കഴിഞ്ഞ പുസ്തകങ്ങളുടെ വീഡിയോസ് കണ്ട് ഇങ്ങോട്ട് വന്ന ചില ആൾക്കാർക്ക് ആ പുസ്തകങ്ങളുടെ വീഡിയോസ് മാത്രം കാണണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ഈ വീഡിയോ കാണുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പുസ്തകങ്ങൾ ഇവർ പറഞ്ഞുകൂടെ എന്നുള്ളത്. പക്ഷേ എന്നാലും കുറച്ച് ആൾക്കാർക്ക് ഇതിൽ വാല്യൂ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഒരാൾ ചോദിച്ചത് പേർപ്പസ് ഓഫ് ലൈഫ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളത്. അപ്പം ഗോൾസ് സെറ്റ് ചെയ്യണം, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾസ്. എനിക്ക് വേണമെങ്കിൽ എല്ലാ ആഴ്ചയും ഒരു വീഡിയോ ചെയ്യാം എന്നുള്ള ഗോൾ ഇടാം, പക്ഷേ അത് ചിലപ്പോൾ നടന്നോളണമെന്നില്ല. അപ്പം ഞാൻ എന്നെക്കൊണ്ട് ചില ടോപ്പിക്കുകൾ വരികയാണ് നമ്മളുടെ മനസ്സിൽ, ആ ഇതൊരു നല്ല ടോപ്പിക്കാണ്, ഇത് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഫുൾ പാഷനോട് കൂടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും ചെയ്യുന്നുള്ളതാണ്. സോ ഐ ട്രൈ ടു ഡു ദാറ്റ്. അപ്പം ഗോൾസ് സെറ്റ് ചെയ്യുക. ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പർപ്പസ് കണ്ടെത്താൻ എളുപ്പമാവും എന്നുള്ളതാണ് ചാറ്റ് ജിപിടി പറയുന്നത്. അടുത്തത് കണക്ട് വിത്ത് അതേഴ്സ്, എൻഗേജ് ഇൻ മീനിങ് ഫുൾ കോൺവെർസേഷൻസ്. വളരെ അർത്ഥവത്തായ സംവാദങ്ങളിൽ നമ്മളേർപ്പെടണം എന്നുള്ളത്. സാമൂഹ്യ മാധ്യമത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് തീരെ അർത്ഥശൂന്യമായ ധാരാളം സംവാദങ്ങൾ നമ്മളേർപ്പെടുന്നുണ്ട്. അത് കോൺഫ്ലിക്റ്റുകളാണ്, തെറിപറച്ചിലാണ്, ബഹളം വയ്ക്കലാണ്. ഞാൻ നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുണ്ട്, ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളോ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ, കോൺഫ്ലിക്ട് ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കുകളുടെ മുകളിൽ സംസാരിക്കുമ്പോൾ ധാരാളം എൻ്റെ സംവാദങ്ങൾ വളരെയും വളരെ നെഗറ്റീവായിട്ടാണ് പലപ്പോഴും വരാറ്. പക്ഷേ മീനിങ് ഫുൾ കോൺവെർസേഷൻസ് എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്, അവരുമായിട്ട് വളരെ അർത്ഥവത്തായ ലോങ് കോൺവെർസേഷൻസ് എനിക്ക് ഉണ്ടാവാറുണ്ട്. ജീവിതത്തെപ്പറ്റിയും ജീവിതത്തിൻ്റെ പർപ്പസിനെ പറ്റിയൊക്കെ തന്നെ. അപ്പം അങ്ങനെയുള്ള മീനിങ് ഫുൾ കോൺവെർസേഷൻസ് മറ്റുള്ളവരെ കണക്ട് ചെയ്യണം. സുഹൃത്തുക്കളായിരിക്കാം, കോളേജിൽ പഠിച്ച ആൾക്കാരായിരിക്കാം, കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ജോലിയെടുക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കാം, ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് ആവാം. നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ പോവുകയാണ്, ബസ് പോവുകയാണ്, യാത്ര പോവുകയാണ്, കൂടെ നിൽക്കുന്ന ആളുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് ചിലപ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ള മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ചില സംവാദങ്ങളിലേക്ക് അത് എത്താൻ സാധ്യതയുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത സാമൂഹ്യ മാധ്യമത്തിൽ കേട്ട് പരിചയമുള്ള ചില ആൾക്കാരെ അങ്ങോട്ട് പോയിട്ട് കണക്ട് ചെയ്തിട്ട് നീണ്ട ചില കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരു ഒരിക്കലും രണ്ട് മണിക്കൂറൊക്കെ. എന്നെ വളരെയേറെ ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ധാരണകളൊക്കെ വളരെയേറെ മാറ്റി തന്നിട്ടുള്ള ചില സംഭവങ്ങളാണ്. സോ ഐ തിങ്ക് കണക്റ്റിംഗ് വിത്ത് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നടത്തുക എന്നുള്ളത് ജീവിതത്തിൻ്റെ വലിയൊരു ലക്ഷ്യം തന്നെ. കൂടുതൽ ആൾക്കാരുമായിട്ടും മറ്റുള്ളവരുമായിട്ടും വളരെ എന്താ പറയുക, യാതൊരു മുഖംമൂടിയുമില്ലാതെ കണക്ട് ചെയ്യാനും സംസാരിക്കാനും പറ്റുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു ഉദ്ദേശം തന്നെയാണ് നമ്മളെ ജീവിതത്തിൻ്റെ, അല്ലേ? വോളണ്ടിയർ, കോൺട്രിബ്യൂട്ട് യുവർ ടൈം ആൻഡ് സ്കിൽസ് ഫോർ കോസസ് ആൻഡ് ഓർഗനൈസേഷൻസ്. അത് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി വോളണ്ടിയർ ചെയ്യുക. ഇവിടെ അമേരിക്കയിലൊക്കെ അത് വലിയൊരു സംഭവമാണ്. നമ്മൾ പല പല ഈവൻസിൽ പ്രോഗ്രാംസിനൊക്കെ വോളണ്ടിയർ ചെയ്യുക. അതിൽ വളരെ മോശമാണ് ഞാൻ സത്യം പറയാമല്ലോ. ഞാനങ്ങനെ ഓരോ ചാരിറ്റി ഓർഗനൈസേഷൻസിനും ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കുക എന്നുള്ളതല്ലാണ്ട്, നമ്മളുടെ ഭാഗത്ത് നിന്ന് അതല്ലാണ്ട് അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. അതിന് കാരണം, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഞാൻ ചില ഓർഗനൈസേഷൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ആ ഓർഗനൈസേഷൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് കയറി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പണി നിർത്തി, പിന്നെ ആ വഴിക്കേ പോയിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു സംഭവം തന്നെ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് ഞാൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പണിയെടുക്കില്ല എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഞാൻ ഓർഗനൈസേഷൻസും ഗ്രൂപ്പിൻ്റെയും ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കും. ഇന്നിപ്പോൾ ഞാൻ വളരെയേറെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻ്റെ സമയവും എൻ്റെ ചിന്തയും ഞാൻ കരുതുന്നത് പലപ്പോഴും സൊളേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷീബ അമീർ നടത്തുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം, കുട്ടികൾക്ക് അവരുടെ ഫാമിലിക്കും പല അസുഖങ്ങളും ബാധിച്ചിട്ടുള്ള, ലോങ് ടേം ഇൽനെസ് ബാധിച്ചിട്ടുള്ള കുട്ടികൾക്കും അവരുടെ ഫാമിലീസിനൊക്കെ തന്നെ മരുന്നും മറ്റേ ചികിത്സേൻ്റെയും അതിൻ്റെയൊക്കെ സഹായവും സപ്പോർട്ടും ഒക്കെ നൽകുന്ന ഒരു ഓർഗനൈസേഷനാണ് സൊളേസ്, ഷീബാമി എന്ന് നടത്തിയത്. ആ ഓർഗനൈസേഷനുമായി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു സാധനം എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളുടെ ജീവിതത്തിൽ എന്താണ് പർപ്പസ് എന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ പറ്റാതിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ചില പർപ്പസ് നമ്മളുടെ പർപ്പസായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഞാൻ പുതിയൊരു പർപ്പസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചില്ല. ഷീബാമീറിൻ്റെ ആ ഒരു സൊളേഷൻ്റെ പർപ്പസ് എന്നുള്ളത് എൻ്റെ പർപ്പസായിട്ട് മാറ്റിയിട്ട് ധാരാളം സ്ഥലത്ത് പോയിട്ട് ഞാനായിട്ട് എൻ്റെ ഒരു വോളണ്ടിയർ സ്ഥാപനം തുടങ്ങുന്നതിന് പകരം ഇങ്ങനെ എൻ്റെ സമയവും എൻ്റെ കാര്യങ്ങളൊക്കെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഐ തിങ്ക് ദാറ്റ് ഇസ് മൈ ഓൺലി വോളണ്ടിയർ എക്സ്പീരിയൻസ്. പക്ഷെ അതിൽ കൂടുതലായിട്ട് ഇത് കേരളത്തിലാണ് നടക്കുന്നത്. ഞാൻ താമസിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ ചില വോളണ്ടിയർ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് പല പ്രാവശ്യം എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതെൻ്റെ ഒരു പരിമിതിയാണ്. ഐഡൻറ്റിഫൈ യുവർ സ്ട്രെങ്ത്സ്, ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചു നമ്മളുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. ആ കഴിവുകൾ മനസ്സിലാക്കുമ്പം എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളുടെ കഴിവുകൾ മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് മാത്രം പറ്റിയെന്നിരിക്കില്ല, ചിലപ്പോൾ വേറെ ചില ആൾക്കാരാണ് നമ്മളോട് ചില കഴിവുകൾ പറയുക. ആ നിനക്കിതിന് കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് എത്രയായാലും നമുക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല, വേറൊരാൾ പറയുമ്പോഴും ആണ് നമ്മളതിനെപ്പറ്റി ചിന്തിക്കുക. ചിലപ്പോൾ ചില കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. നമ്മൾ പുതിയ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അതിൽ കുഴപ്പമില്ലല്ലോ, കഴിവുണ്ടല്ലോ എന്നുള്ള ആ ഒരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷേ ആ ഒരു പുതിയ കാര്യം നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളെ കഴിവുകൾ നമ്മളുടെ ചുറ്റുപാടുകളും നമ്മളുടെ കൺസ്ട്രെയിൻസും ഒക്കെ മാറ്റുക എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അത് പലപ്പോഴും എനിക്ക് പ്രശ്നമുള്ളൊരു സാധനമാണ്. എന്നോടൊരു കാര്യം ചെയ്യുന്നുണ്ടാ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അതിൽ ഞാൻ അറിയാതെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ചില കഴിവുകളുണ്ട് എന്നെനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കഴിവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വഴിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആദ്യം വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പം എനിക്ക് തോന്നുന്നതാണ് എൻ്റെ ഒരു കഴിവാണ് ഇത് എന്നുള്ളത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷേ അത് വീഡിയോ ചെയ്യുന്നത് വരെ ഞാനിങ്ങനെ സംസാരിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അറിയോ. ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ടെങ്കിൽ ഞാൻ വിചാരിക്കും ലോകത്തിൽ ആരും കാണരുത് എന്നുള്ള വിചാരം ഉണ്ടായിരുന്നു. അതിൽ നിന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മാറി വന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇനേഴ്ഷ്യ, ആ ഒരു ശരിയല്ല ഇത് വേണ്ട എന്ന് തോന്നുന്നത് മറികടന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമം നമ്മൾ നടത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രെങ്ത്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ, ഇത് ധാരാളം പ്രാവശ്യം എനിക്ക് തോന്നുന്നു ചാറ്റ് ജി പി ടിയോട് പല ചോദ്യം ചോദിക്കുമ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് ചാറ്റ് ജി പി ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതെന്ന് തോന്നുന്നു. എല്ലാത്തിലും കൊണ്ടുപോയിട്ട് ഈ എന്താ പറയുക, എല്ലാത്തിലും നമ്മൾ കുറച്ച് തേങ്ങ ചേർക്കണ മാതിരി എല്ലാത്തിലും കൊണ്ട് ചേർക്കാൻ വേണ്ടിയുള്ള സാധനമാണ് ഈ മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയും. ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു രസകരമായിട്ടുള്ള, മൈൻഡ്ഫുൾനെസ് അല്ലേ, അവെയർനെസ്സിനെ കുറിച്ച് ഒരു രസകരമായിട്ടുള്ളൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. പുപ്പുൾ ജയക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള അവർ ജിദ്ദു കൃഷ്ണമൂർത്തിനെ ബയോഗ്രഫി, ജീവിത കഥ എഴുതിയപ്പം അതിൽ പുപ്പുൾ ജയക്കറും വേറൊരാളും കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കാറിൽ. മുമ്പിലത്തെ പാസഞ്ചർ സീറ്റിൽ ജിദ്ദു കൃഷ്ണമൂർത്തിയുണ്ട്, ഡ്രൈവറുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് അവെയർനെസ് മൈൻഡ്ഫുൾനെസ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഘോരഘോരം ചർച്ച നടന്നിട്ടുണ്ട്. അങ്ങനെ വണ്ടി ഇങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞാൽ ജിദ്ദു കൃഷ്ണമൂർത്തി തിരിഞ്ഞ് ജിദ്ദു ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അവെയർനെസ്, ഞങ്ങൾ പരിസരത്തെക്കുറിച്ച് നമുക്കുള്ള ബോധം വേണം, എങ്ങനെ ബോധവാന്മാരാവും എന്നുള്ളതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിദ്ദു പറഞ്ഞു, നമ്മളുടെ കാറ് ഒരു പട്ടിയുടെ മുകളിൽ കൂടെ കയറി നിങ്ങൾ അറിഞ്ഞു വന്നിരിക്കും, പിന്നെ ഇവർ മിണ്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം അവെയർനെസ്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഞ്ചരിച്ച കാറ് ഒരു ജീവിയുടെ പട്ടിയുടെ മുകളിൽ കൂടെ കയറിയത് അവരവെയറായില്ല എന്നുള്ളത്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ ധാരാളം ആൾക്കാർ പറയുന്നുണ്ട്. മെഡിറ്റേഷൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ചാറ്റ് ജി പി ടി പറയുന്നു, നിങ്ങളുടെ ഭാഗത്തു നിന്ന് മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും ഒക്കെ ഒന്ന് നോക്കുക, എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഇല്ല. പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറയും, അത് പക്ഷെ ഭയങ്കരമായിട്ട് കച്ചവടവൽക്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടായിരിക്കും കരിയർ എക്സ്പ്ലോറേഷൻ അടുത്ത് പറയുന്നത്, നമ്മളുടെ ഉദ്യോഗം, നമ്മളുടെ കരിയർ എന്തായിരിക്കണം എന്നുള്ളത്. ഞാനൊക്കെ എന്ത് കരിയർ ആവണം, ഞാൻ സെയിൽസിലാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത്. സെയിൽസിൽ നിന്ന് മാറിയിട്ട് ബിസിനസ് ചെയ്ത് മാനേജ്മെൻറ്റിലേക്ക് വന്ന്, പ്രോജക്ട് മാനേജ്മെൻറ്റിലേക്ക് വന്ന്, പിന്നെ ഞാൻ തീരുമാനിച്ച ചില കാര്യങ്ങളുണ്ട്, ചെയ്യില്ല എന്ന് തീരുമാനിച്ച ചില കാര്യങ്ങളുണ്ട്. ഞാൻ എനിക്ക് പീപ്പിൾ മാനേജർ ആവാൻ താല്പര്യമില്ല, അപ്പോൾ ഞാൻ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ എപ്പോഴും. അപ്പോൾ ഒരു കോച്ചാവണം എന്നുള്ളത് ഞാൻ മുമ്പ് ആലോചിച്ചിട്ടില്ല, എച്ച് ആറിൽ നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളിൽ കൂടെ എത്തിയിട്ടാണ് ഇപ്പോൾ ഞാൻ അജൈലിലും അജൈൽ കോച്ചിങ്ങിലും ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്, ടീം ഡെവലപ്മെൻറ്റ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഇന്നന്ന ഏരിയാസിലാണ് എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു അത് അങ്ങോട്ട് എത്താൻ കുറേ സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് അതിൽ കഴിവില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അതിങ്ങനെ അങ്ങനെയാണ് നമ്മൾ കരിയറിലേക്ക് എത്തുന്നത്. അപ്പോൾ കരിയർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, എന്തൊക്കെ കരിയർ അവിടെ അവൈലബിൾ ആണ് എന്നുള്ളത്. ഇപ്പം എൻ്റെ മോള് കോളേജ് കഴിഞ്ഞിട്ട് കരിയറിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്തായതുകൊണ്ട് അവളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയും പല പല കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് സെയിൽസ് കടന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കും. എനിക്കിന്ന് തീരെ ഇഷ്ടമല്ലാത്തൊരു ഇതാണ്. ഒരു കാലത്ത് പക്ഷെ നല്ല സെയിൽസുകാരനാണ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ വേറൊരു കഴിവില്ലാത്തതുകൊണ്ട് വർത്തമാനം പറയുന്നതുകൊണ്ട് ആൾക്കാർ പറഞ്ഞു നീ സെയിൽസിൽ പോയാൽ നന്നാവുന്നുള്ളൂ. പക്ഷെ സെയിൽസിൽ വർത്തമാനം പറയുന്നുള്ളതല്ല, വളരെ സൈലൻ്റായി മിതഭാഷയായിട്ടുള്ള ധാരാളം ഗംഭീര സെയിൽസുകാരുണ്ട്. സെയിൽസായിട്ടും വർത്തമാനം പറയാത്ത ഒരു സെയിൽസായിട്ട് ഒരു ബന്ധമില്ലാണ്ട് ഗംഭീരമായിട്ടുള്ള പഠിച്ചിരുന്നത്. ഞാൻ അധികം പഠിക്കാത്തതുകൊണ്ട് സെയിൽസാണ് എനിക്ക് നല്ലതെന്നുള്ള ആൾക്കാർ പറഞ്ഞിരുന്ന സംഭവമാണ്. എനിക്ക് വേറെ ജോലിയൊന്നും കിട്ടില്ല, അതാണ് നല്ലതെന്നുള്ളത്. അങ്ങനെ സെയിൽസിലേക്ക് വീണു പോയതാണെന്നാണ് ഞാൻ തോന്നുന്നത് പലപ്പോഴും. പക്ഷേ സെയിൽസിൽ ഞാനൊരു ആദ്യം കുറച്ചൊക്കെ ഞാൻ സക്സസ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു അമ്പേ പരാജയമായി പോയിട്ടുണ്ടായിരുന്നു സെയിൽസിൽ. കാരണം അതിനു വേണ്ട ഒരു ഫോക്കസ്, അതിനു വേണ്ട ഒരു ടെനാസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പിന്നെ മനസ്സിലായത്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മളുടെ ജോലിയാണെന്ന് വിചാരിക്കുന്നൊരു സംഭവം നമ്മളുടെ ജോലി അല്ല എന്നുള്ളത് പിൽക്കാലത്ത് മനസ്സിലാക്കി. അപ്പോൾ ഈ കരിയർ എക്സ്പ്ലോറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മാറാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റും എന്നുള്ള സംഭവം. അവസാനത്ത് ഇത് റിസ്ക് എടുക്കുന്ന കാര്യമാണ്. ഈ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആൾക്കാർക്കൊരു അതിനോടൊരു മോശം ഒരു സംഭവമുണ്ട്. റിസ്കിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഞങ്ങളൊക്കെ ഈ പ്രോജക്ട് മാനേജ്മെൻറ്റിലൊക്കെ പറയുന്നൊരു സംഭവം, നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം തുടങ്ങുമ്പോൾ ഇതിൻ്റെ റിസ്കുകൾ എന്താണെന്നുള്ളത്. റിസ്കുകളുണ്ട്, നമുക്ക് പല കാര്യങ്ങൾ അറിയില്ല എന്നുള്ളൊരു റിസ്ക്കായിരിക്കാൽ മതി, നമുക്ക് വേറൊരാളുടെ അടുത്ത് നിന്ന് ഒരു സാധനം ചെയ്ത് കിട്ടണം എന്നുള്ളൊരു റിസ്ക്കായിരിക്കാൽ മതി. അത് റിസ്കുകൾ നമ്മൾ കോൾ ഔട്ട് ചെയ്യണം, നമുക്ക് റിസ്കുകൾ ഉണ്ട് എന്നുള്ളത്. പക്ഷേ റിസ്കിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു സംഭവമാണ്, രണ്ട് സംഭവങ്ങളാണ് റിസ്കിൻ്റെ കൂടെ ഉള്ളത്. ഒന്ന്, റിസ്കിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്. ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. വേറൊന്ന് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. പ്രോബബിലിറ്റി ആൻഡ് സിവിയറിറ്റി ഇങ്ങനെയാണ് വരിക. അപ്പോൾ പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന്. അപ്പോൾ എന്തെങ്കിലും റിസ്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അത് നടന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ നെഗറ്റീവാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്യണം ആ റിസ്ക്കിനെ. പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് റിസ്ക്. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് പ്രോബ്ലമാണ്, സോൾവ് ചെയ്തു തീർന്നു. അപ്പോൾ റിസ്ക്കിന് വേണ്ടി ഒരു മിറ്റിഗേഷനാണ്. മിറ്റിഗേഷൻ പ്ലാൻ എന്താ? ആ റിസ്ക് നടക്കാതിരിക്കാൻ, അതായത് ആ സംഭവം റിയാലിറ്റി ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാന്നുള്ളത്. അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി എന്നുള്ളത്. ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. റിസ്ക് എടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള സാധനമാണ്. റിസ്കുകൾ, എല്ലാ പ്രോജക്റ്റിലും റിസ്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ എന്തിലേക്ക് കടക്കുമ്പോൾ അതിൽ റിസ്ക് ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ റിസ്കുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാ റിസ്ക്കും ശരിയാണോ? എനിക്ക് തോന്നുന്നില്ല. കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ റിസ്കുകൾക്ക് നോക്കുന്ന സമയത്ത് അതൊരു വേറൊരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു സംഭവമാണ് റിസ്ക്. കാരണം നമ്മളെ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നതും നമ്മൾ വേറെ ചില സമയത്ത് റിസ്ക് എടുക്കുന്നതും ആ റിസ്ക് എടുക്കാനുണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ എന്താണ്, ആ റിസ്ക് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് എന്താണ്, വെറുതെ ഒന്നും നോക്കാണ്ട് വെറുതെ എടുത്ത് ചാടി റിസ്കുകൾ എടുക്കുക എന്നുള്ളത് ഒരിക്കലും സൊല്യൂഷൻ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഞാൻ ചില റിസ്കുകൾ എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. ഒക്കെ അമ്പേ പരാജയമായിട്ട് ഭയങ്കര നഷ്ടമായിട്ട് മുറിവുകൾ പറ്റിയിട്ട് അവസാനം ഇല്ലാണ്ടേ പോവുക ചെയ്തത്. രക്ഷപ്പെട്ടു, അത് രക്ഷപ്പെട്ടു, അതൊക്കെ കഴിഞ്ഞിട്ടും. പക്ഷേ റിസ്കുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മളെ ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടെത്താൻ റിസ്കുകൾ എടുക്കണം എന്നുള്ളതാണ് ചാറ്റ് ജിപിടി പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയാണ് എന്നല്ല ഞാൻ ഇത്രയും നേരം ഉദ്ദേശിച്ചത്. വാട്ട് ഐ വാണ്ടഡ് ടു ടെൽ യു ഇസ് ദാറ്റ് ഇത്രയും കാര്യങ്ങൾ ചാറ്റ് ജിപിടി പറയുന്നുണ്ട്, നമുക്കങ്ങനെ ചോദിക്കാം, നമുക്ക് എന്നിട്ട് ആ കാര്യം ചർച്ച ചെയ്യാം. ഞാൻ നിങ്ങളോട് ഇത് പറയുന്ന വഴി ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടുതൽ അതിനെ പറ്റിയിട്ട് ഇതാക്കണം. നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ കമൻ്റായി ചെയ്യൂ. പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും നേരം കണ്ടു എന്നുണ്ടെങ്കിലും. കൂടാതെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഇത് ആൾക്കാർക്ക് ഗുണം ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷന് അല്ലെങ്കിൽ നിങ്ങളുടെ പിയേഴ്സിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ടെലിഗ്രാം വഴിയോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ നിങ്ങളൊരാളുടെ അടുത്തേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുകയാണ്, അവർക്ക് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ അവരോട് കേൾക്കാൻ വേണ്ടി പറയാം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ്ട, അവരെ കേട്ടിട്ട് മുഴുവൻ കേട്ടിട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാലോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ കമൻറ്റുകൾ വരട്ടെ, ആ കമൻറ്റുകൾ കണ്ടിട്ട് അതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഐഡിയാസ് എന്തെങ്കിലും പോയിന്റുകൾ നമുക്ക് വരാം, പുസ്തകങ്ങളും വരാം, ഇങ്ങനത്തെ കാര്യങ്ങളും വരാം. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.